ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
നമ്മൾ ഗൂഗിളിൽ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്ന വാചകം നോക്കിയാൽ വെൻ വിൽ കൊറോണ എൻഡ് എന്നത് കാണാം. അത്രയ്ക്ക് നമ്മളൊക്കെ മടുത്തു കഴിഞ്ഞു. അനന്തമായി നീളുന്ന ലോക്ക്ഡൌണുകൾ, രോഗവ്യാപനത്തിന്റെ തോതിൽ കുറവ് വരാത്തത്, അത് നമ്മളെ പരിഭ്രാന്തിയിലാഴ്ത്തിയിട്ടുണ്ട്. നിത്യവും കേൾക്കുന്ന മരണവാർത്തകൾ കൂടുതൽ ഉത്കണ്ഠാകുലരാക്കിയിട്ടുണ്ട്. കോവിഡിനെ പ്രതിരോധിക്കാൻ എത്രയും വേഗം മരുന്ന് കണ്ടുപിടിക്കുക എന്നതല്ലാതെ മറ്റൊരു വഴിയുമില്ലെന്ന് ലോകാരോഗ്യ സംഘടനയടക്കം പറഞ്ഞു കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ കോവിഡ് വൈറസ് അത്ര വേഗം നമ്മൾ വിട്ടുപോകില്ല എന്നതാണ് വാസ്തവം. ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വൈറസിനെ ചെറുത്തുകൊണ്ടുള്ള ഒരു ജീവിതക്രമം നമ്മൾ ശീലിക്കുക എന്നതേ നമുക്ക് തൽക്കാലം ചെയ്യാനുള്ളൂ. പ്രശസ്ത സൈക്കാട്രിസ്റ്റ് ഡോക്ടർ അരുൺ ബി നായർ നമ്മളോട് പറയുന്ന ഈ കാര്യങ്ങൾ നമ്മളെ അത്തരത്തിലൊരു ശീലത്തിലേക്ക് നയിക്കാൻ പ്രാപ്തമാക്കുന്നതാണ്.
എന്നായിരിക്കും കോവിഡ് അവസാനിക്കുക എന്ന ഒരു ചോദ്യം എല്ലാ വിഭാഗം ജനങ്ങളും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ലോക്ക്ഡൌണുകൾ നീണ്ടുപോകുന്നു, എന്നിട്ടും പൂർണ്ണമായി കോവിഡ് ഇല്ലാതെയാകുന്നില്ല. ഈ ലോക്ക്ഡൌൺ എന്ന മാർഗം കോവിഡ് പൂർണ്ണമായി ഇല്ലാതാക്കാൻ സഹായിക്കില്ല എന്ന യാഥാർത്ഥ്യ ബോധത്തിലേക്ക് മിക്കവാറും ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. കോവിഡിന്റെ വ്യാപനം നിയന്ത്രിക്കാനും അത് വലിയ തോതിൽ പടരുന്നത് തടയാനും മാത്രമേ ലോക്ക്ഡൌൺ സഹായിക്കുന്നുള്ളൂ എന്ന ഒരു ചിന്ത ബഹുഭൂരിപക്ഷം മനുഷ്യരുടെ മനസ്സിലും വ്യക്തമായി രൂപപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കോവിഡ് നിലനിൽക്കുന്ന ഒരു ലോകത്തിൽ അത് നമ്മളെ ബാധിക്കാതെ ആരോഗ്യത്തോടുകൂടി എങ്ങനെ മുന്നോട്ട് പോകാം എന്നത് ചിന്തിക്കുന്നത് നല്ല ഒരു കാര്യമാണ്.
ഈ കോവിഡ് തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ ശീലിച്ച ചില കാര്യങ്ങളിലേക്ക് വരാം. അതായത്, നമ്മൾ ശുചിത്വം ശീലിച്ചും അകലം പാലിച്ചും മാസ്ക് ധരിച്ചും ഒക്കെ ജീവിക്കാൻ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? അതെന്തിനായിരുന്നു?
എപ്പോൾ വീടിന്റെ പുറത്തേക്ക് പോയാലും മടങ്ങി വരുന്ന സമയത്ത് 20 സെക്കൻഡ് സമയം സോപ്പ് ഉപയോഗിച്ച് കൈ കഴുകിയതിന് ശേഷം മാത്രം വീട്ടിനുള്ളിലേക്ക് കയറുക. ഓഫീസിൽ പോയി ജോലി ചെയ്യുന്ന ആളുകളും മറ്റുള്ളവരുമായി ഇടപെടുന്നുണ്ട് എങ്കിൽ ഇടയ്ക്ക് കൈ കഴുകുന്നത് നല്ലതായിരിക്കും. പണമോ മറ്റു വസ്തുക്കളോ ദൈനംദിനം കൈകാര്യം ചെയ്യേണ്ടി വരുന്ന വ്യക്തികളും ഇത്തരത്തിൽ ഇടയ്ക്ക് കൈവൃത്തിയായി സൂക്ഷിക്കുന്നത് അഭികാമ്യമായിരിക്കും. രണ്ടാമത്തെ മാർഗം നിശ്ചിതമായ സാമൂഹിക അകലം പാലിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതോടൊപ്പം നിർബന്ധമായിട്ടും മാസ്ക് ധരിക്കുന്ന ഒരു ശീലവും കൂടെ നമ്മൾ ശീലിക്കേണ്ടതായിട്ടുണ്ട്.
ഇതൊന്നും പോരാ എന്ന് നമുക്കൊക്കെ അറിയാം. വായ, മൂക്ക്, ആമാശയം എന്നിവ കൂടി സുരക്ഷിതമായിരിക്കാൻ നമ്മൾ ശീലിച്ചേ മതിയാകൂ. പല്ലുതേക്കുക എന്ന ശീലത്തെക്കുറിച്ച് ആരോടും പറയേണ്ടതില്ല. ഉണർന്നെണീക്കുമ്പോഴും ഉറങ്ങുന്നതിനു മുമ്പും പല്ല് തേക്കണം. എന്നാൽ കോവിഡിനൊപ്പമാണ് ഇനി നമ്മൾ ജീവിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ പല്ല് തേക്കൽ മാത്രം പോരാ.
വൈറസ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കടക്കുന്നത് വായിലൂടെയും മൂക്കിലൂടെയുമാണ്. വായ്, മൂക്ക്, ആമാശയം എന്നീ ഭാഗങ്ങൾ ശുചിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന മൂന്നാമത്തെ കാര്യം. ഇതിന് നമുക്ക് ചെയ്യാവുന്ന ലളിതമായ കാര്യങ്ങൾ, പല്ല് തേക്കുന്നതിനോടൊപ്പം ഇളം ചൂടുള്ള ഉപ്പുവെള്ളം വായിൽ കവിൾ കൊള്ളുന്നതും നല്ലതാണ്. അതും രാവിലെയും വൈകിട്ടും ചെയ്യുന്നത് പ്രയോജനപ്രദമായ സംഗതിയാണ്. മൂക്കിന്റെ ശുചിത്വം നിലനിർത്താനും ഇളം ചൂടുള്ള ഉപ്പുവെള്ളം മൂക്കിൽ കടത്തിവിട്ട് മൂക്ക് കഴുകുന്നത് അഭികാമ്യമായിരിക്കും. ഇതോടൊപ്പം ആമാശയത്തിന്റെ ശുചിത്വത്തിനു വേണ്ടിയും നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം വായിലൂടെയോ മൂക്കിലൂടെയോ അകത്തേക്ക് കയറുന്ന കോവിഡ് വൈറസ് ആമാശയത്തിൽ 1-2 ദിവസം തങ്ങിയ ശേഷമാണ് മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നത്. ആമാശയത്തിൽ ലാക്ടോബാസിലസ് എന്ന പേരുള്ള ആരോഗ്യകരമായ ബാക്ടീരിയയുടെ സാന്നിധ്യമുണ്ട്. ലാക്ടോബാസിലസിന്റെ അളവ് ആമാശയത്തിൽ ക്രമമായി ഉണ്ടെങ്കിൽ മറ്റ് അണുബാധകളെ പ്രതിരോധിക്കാൻ അത് സഹായകമാണ്. ലാക്ടോബാസിലസ് ഉൾപ്പെട്ടിട്ടുള്ള സ്വാഭാവിക ഭക്ഷണ പദാർത്ഥങ്ങൾ തൈര്, യോഗർട്ട് തുടങ്ങിയവയാണ്. ഇത് നിത്യജീവിതത്തിൽ ഭക്ഷണത്തിന്റെ ഭാഗമാക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇനി ലാക്ടോബാസിലസിന്റെ അളവ് ചില വ്യക്തികളുടെ ആമാശയത്തിൽ കുറവായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ലാക്ടോബാസിലസ് അടങ്ങിയിട്ടുള്ള ഔഷധങ്ങൾ ലഭ്യമാണ്. ചില സാഷേ രൂപത്തിലൊക്കെ അത്തരം സംഗതികൾ ലഭ്യമാണ്. അത് വെള്ളത്തിലോ പാലിലോ കലക്കി കുടിക്കുക എന്നുള്ളത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്താൽ വയറ്റിലെ ലാക്ടോബാസിലസിന്റെ സാന്നിധ്യം നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. ലാക്ടോബാസിലസിന്റെ അളവ് ആമാശയത്തിൽ കൃത്യമായി ഉണ്ടെങ്കിൽ വൈറസ് അടക്കമുള്ള പദാർത്ഥങ്ങൾ കടന്നു വരുന്നത് നമുക്ക് തടയാനും സാധിക്കും.
കോവിഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വെള്ളം കുടിക്കുക എന്നത് നമ്മുടെ ശരീരത്തിന് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ കോവിഡിനൊപ്പമാണ് ജീവിക്കുന്നത് എന്നതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒരു ഉപേക്ഷയും പാടില്ല.
ശരീരത്തിലെ ജലാംശത്തിന്റെ അളവ് നിലനിർത്തുക എന്നുള്ളതാണ്. ഓരോ അരമണിക്കൂർ ഇടവിട്ടും ഒരു അര ഗ്ലാസ് മുതൽ ഒരു ഗ്ലാസ് വരെ ഇളം ചൂടുള്ള വെള്ളം കുടിക്കാൻ സാധിച്ചാൽ വളരെ നല്ലതാണ്. ഇതുവഴി നമ്മുടെ ശരീരത്തിലെ രക്തചംക്രമണത്തിന്റെ വേഗത കൂട്ടാൻ സഹായിക്കും. അതുവഴി നമ്മുടെ രോഗപ്രതിരോധ ശക്തി മെച്ചപ്പെടും. ഇതോടൊപ്പം തന്നെ ജലാംശം നന്നായി നിലനിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ത്വക്ക് വളരെ ഈർപ്പമുള്ള അവസ്ഥയിൽ നിലനിർത്താൻ പറ്റും. പലപ്പോഴും സംഭവിക്കുന്നത് ജലാംശം ശരീരത്തിൽ കുറയുമ്പോൾ ത്വക്ക് ഉണങ്ങിപ്പോവുകയും ചൊറിച്ചൽ അനുഭവപ്പെടുമ്പോൾ നമ്മൾ ചൊറിയുമ്പോൾ ഈ ത്വക്കിൽ നേരിയ തോതിലുള്ള മുറിപ്പാടുകൾ വരികയും ചെയ്യും. ഈ മുറിപ്പാടുകൾ വഴി വൈറസ് അടക്കമുള്ള സൂക്ഷ്മാണുക്കൾ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട്.
രക്തചംക്രമണത്തെക്കുറിച്ചാണ് ഡോക്ടർ പ്രധാനമായും പറഞ്ഞത്. അതിന് വ്യായാമവും അത്യാവശ്യമാണ്. ദിവസേന 40 മിനിറ്റെങ്കിലും നടത്തം നമ്മുടെ രക്തഓട്ടം വർദ്ധിപ്പിക്കും, അസ്ഥികളിലെ മജ്ജകളെ ഉത്തേജിപ്പിക്കും. അങ്ങനെ ഉത്തേജിപ്പിക്കുമ്പോൾ രക്താണുക്കൾ കൂടുതലായി ഉണ്ടാകും. പേശികളുടെ ബലം മെച്ചപ്പെടുത്തുന്നതും പ്രധാനമാണ്. അത് ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാനും വൈറസ് പെറ്റുപെരുകുന്നത് കുറയ്ക്കാനും ഇടയാക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പ്രമേഹരോഗം പോലുള്ളവർ മധുരം കുറയ്ക്കണം എന്നതുതന്നെയാണ്. അത് മറ്റുള്ളവർക്കും ബാധകമാണ്.
ഈ ഗ്ലൂക്കോസ് എന്ന പദാർത്ഥമാണ് വൈറസ് പോലെയുള്ള സൂക്ഷ്മാണുക്കൾക്ക് പെറ്റുപെരുകാനുള്ള ഏറ്റവും നല്ല സാഹചര്യം ഒരുക്കുന്ന ഒരു അസംസ്കൃത വസ്തു. അതുകൊണ്ട് തന്നെ നമ്മൾ പേശികൾ നന്നായി വികസിപ്പിക്കുന്ന വ്യായാമങ്ങൾ ചെയ്താൽ രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയ്ക്കാനും അതുവഴി വൈറസ് പെറ്റുപെരുകുന്നത് തടയാനും സാധിക്കും. പ്രമേഹരോഗം പോലെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർ മധുരം കഴിക്കുന്നത് കഴിയുന്നതും കുറയ്ക്കണം. കാരണം മധുരം ശരീരത്തിൽ കൂടിയാൽ വൈറസിന്റെ പെരുകലിനുള്ള സാധ്യത കൂടുന്നു. ഇനി പ്രമേഹം ഇല്ലാത്ത വ്യക്തികൾ പോലും മധുരം കഴിയുന്നതും നിയന്ത്രിതമായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഇത്തരം സാഹചര്യത്തിൽ അഭികാമ്യം.
ഇനി നമ്മുടെ ശരീരത്തിന് വൈറ്റമിൻ ഒരു പ്രധാന ഘടകമാണ് എന്നെല്ലാവർക്കും അറിയാം. ഏതൊക്കെ വൈറ്റമിനുകളാണ് കോവിഡിനെ പ്രതിരോധിക്കാൻ അത്യുത്തമം?
വൈറ്റമിൻ ഡി, വൈറ്റമിൻ സി, സിങ്ക് എന്ന് പറഞ്ഞ ഈ മൂന്ന് തരം ജീവകങ്ങളും ഒരു പരിധിവരെയെങ്കിലും കോവിഡ് വൈറസിനെ പ്രതിരോധിക്കുന്നതിൽ പ്രയോജനപ്രദമാണ് എന്ന് ചില പഠനങ്ങളെങ്കിലും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്. വൈറ്റമിൻ സി എന്ന ജീവകം നാരങ്ങ, ഓറഞ്ച്, നെല്ലിക്ക തുടങ്ങിയ പഴവർഗ്ഗങ്ങളിൽ ധാരാളമായിട്ടുണ്ട്. ഇത്തരം പഴവർഗ്ഗങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ വൈറ്റമിൻ സിയുടെ അളവ് ക്രമീകരിക്കാൻ പറ്റും. വൈറ്റമിൻ ഡി എന്ന ജീവകം നമ്മുടെ ശരീരം സ്വന്തമായി നിർമ്മിക്കുന്ന ഒരു ജീവകമാണ്. ദിവസേന 1 മണിക്കൂർ നേരമെങ്കിലും വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ആ വെയിലിലുള്ള അൾട്രാവയലറ്റ് ബി കിരണങ്ങൾ നമ്മുടെ ത്വക്കിൽ വന്ന് പതിക്കുമ്പോൾ ത്വക്കിലുള്ള കൊളസ്ട്രോളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പദാർത്ഥത്തിനെ 25-ഹൈഡ്രോക്സികോളികാൽസിഫെറോൾ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി എന്ന ഒരു പദാർത്ഥമായിട്ട് പരിവർത്തനം ചെയ്യുകയാണ്. അപ്പോൾ കൃത്യമായി സൂര്യപ്രകാശം കൊണ്ടാൽ വൈറ്റമിൻ ഡിയുടെ അളവ് ശരീരത്തിൽ ക്രമമാകാൻ സാധ്യതയുണ്ട്. വൈറ്റമിൻ ഡി കൊണ്ട് മറ്റൊരു പ്രയോജനം കൂടെയുണ്ട്. നമ്മുടെ ശ്വാസകോശത്തിൽ ആൻജിയോടെൻസിൻ കൺവെർട്ടിംഗ് എൻസൈം റിസപ്റ്റർ അഥവാ ACE റിസപ്റ്റർ എന്ന ഒരു സംഗതി നിലവിലുണ്ട്. ഈ ACE റിസപ്റ്ററുമായാണ് കോവിഡ് വൈറസ് ബന്ധം സ്ഥാപിക്കുന്നത്. അതുവഴിയാണ് ശ്വാസകോശത്തിനുള്ളിലേക്ക് വൈറസ് കടന്നു കയറി ന്യൂമോണിയ പോലെയുള്ള സങ്കീർണതകൾ ഉണ്ടാക്കുന്നത്. എന്നാൽ ഈ ACE റിസപ്റ്ററുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിവുള്ള ഒരു പദാർത്ഥമാണ് വൈറ്റമിൻ ഡി. ശരീരത്തിൽ ആവശ്യത്തിന് വൈറ്റമിൻ ഡി ഉണ്ട് എങ്കിൽ ആ വൈറ്റമിൻ ഡി ACE റിസപ്റ്ററുകളുമായി ബന്ധപ്പെടുകയും അങ്ങനെ വരുമ്പോൾ പിന്നീട് കടന്നു കയറുന്ന വൈറസുകൾക്ക് ഈ ACE റിസപ്റ്ററുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയാതെ വരികയും ചെയ്യും. സ്വാഭാവികമായും വൈറ്റമിൻ ഡിയുടെ അളവ് കൃത്യമാണ് എങ്കിൽ ACE റിസപ്റ്ററുകളെ അത് ബ്ലോക്ക് ചെയ്യുകയും അതുവഴി വൈറസിന് ആ റിസപ്റ്ററുമായി ബന്ധം സ്ഥാപിച്ച് ശ്വാസകോശത്തിനുള്ളിലേക്ക് കടന്നു കയറുന്നത് തടയാൻ സാധിക്കും.
വൈറ്റമിൻ ഡി അടങ്ങിയ മരുന്നുകളും സിങ്ക് അടങ്ങിയ മരുന്നുകളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വാങ്ങി കഴിക്കാവുന്നതാണ്. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചില പ്രധാന സംഗതികൾ. നമുക്കിത് ശീലിക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല.
രാത്രിയിൽ കിടക്കുന്നതിന് മുൻപും രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഒരു ഗ്ലാസ് ഇളം ചൂട് വെള്ളത്തിൽ ഒരു അര നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും 2 തുള്ളി തേനുമായിട്ട് കലക്കി കുടിക്കുന്നത് നല്ലതാണ്. ഈ ഒരു ലായനിയിൽ പഞ്ചസാരയോ ഉപ്പോ ചേർക്കാൻ പാടില്ല. ഇത്തരത്തിൽ തയ്യാറാക്കുന്ന ലായനിയിൽ നമ്മൾ ഇതുവരെ പറഞ്ഞ പല ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഇളം ചൂടുള്ള വെള്ളമുണ്ട്, വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള നാരങ്ങയുണ്ട്, കുർക്കുമിൻ അടങ്ങിയിട്ടുള്ള മഞ്ഞളിന്റെ സാന്നിധ്യമുണ്ട്. ഇങ്ങനെ എല്ലാ രീതിയിലും ഇത് പ്രയോജനപ്രദമായ ഒരു ലായനിയായിരിക്കാനുള്ള സാധ്യതയുണ്ട്.
ഇത് ഏറ്റവും ഒടുവിൽ പറയുന്നത് കൊണ്ട് ഇതിന് പ്രാധാന്യം കുറവാണ് എന്നൊരിക്കലും കരുതരുത്. ഇതാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്. വെറുതെ ഭയപ്പെടരുത്. മാനസികാരോഗ്യമാണ് ഏറ്റവും പ്രധാനം.
നമ്മുടെ മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കുക എന്നുള്ളതാണ്. മാനസിക സമ്മർദ്ദം കൂടിക്കഴിഞ്ഞാൽ അത് രോഗപ്രതിരോധ ശക്തിയെ കുറയ്ക്കും എന്ന് നിരവധി പഠനങ്ങൾ ഇതിനോടകം സൂചിപ്പിച്ചു കഴിഞ്ഞു. സൈക്കോ ന്യൂറോ ഇമ്മ്യൂണോളജി എന്നൊരു ശാസ്ത്രശാഖ തന്നെയുണ്ട്. നമ്മുടെ മാനസിക നില തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കുകയും അത് തുടർന്ന് രോഗപ്രതിരോധ ശക്തിയെ ബാധിക്കുകയും ചെയ്യും. മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന ലളിതമായ ചില വ്യായാമങ്ങളുണ്ട്. അതിലൊന്നാണ് ദീർഘശ്വസന വ്യായാമങ്ങൾ. ദീർഘശ്വസന വ്യായാമങ്ങൾ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനോടൊപ്പം ശ്വാസകോശത്തിന്റെ ക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യും. ശ്വാസകോശത്തിന്റെ കരുത്ത് കൂട്ടും. അതുവഴി വൈറസ് അണുബാധകൾ വലുതായി ശ്വാസകോശത്തിനെ സ്പർശിക്കാതിരിക്കാൻ കൂടെ പ്രയോജനം ചെയ്യും. മൂക്കിലൂടെ ദീർഘമായി ശ്വാസം ഉള്ളിലേക്കെടുത്ത് ഒരു 5 സെക്കൻഡ് സമയം അത് പിടിച്ചു വെച്ചിട്ട് വളരെ സാവധാനം പുറത്തേക്ക് വിടുന്ന ഒരു വ്യായാമം നമുക്ക് ചെയ്യാം. അത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും 20 തവണ വീതം ചെയ്തു കഴിഞ്ഞാൽ ശ്വാസകോശത്തിന്റെ ക്ഷമത കൂട്ടാൻ സഹായകമാകും.
ചുരുക്കത്തിൽ, നമ്മളോടൊപ്പം കുറച്ചു കാലമെങ്കിലും ഈ കോവിഡ് വൈറസ് ജീവിക്കുന്നു എന്നതുകൊണ്ട് ചില ശീലങ്ങളിൽ മാറ്റം വരുത്തുന്നത് നല്ലതായിരിക്കും. കാരണം കോവിഡ് എന്നല്ല, ഒന്നിനു മുന്നിലും തോറ്റുകൊടുക്കാൻ നമ്മൾ തയ്യാറല്ല എന്നതുകൊണ്ട് തന്നെ.